പേജ് 176. പൂഴി. പെരുമ്മി നദിക്കു മുൻപ് വിഭീഷണന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെടും. അതിവിദഗ്ധരായ വഴികാട്ടികൾ അവരെ നയിക്കും. ചെറുകുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ് ഏറെ ദൂരം കടലിനുള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു മുനമ്പ് ഇവിടെ എവിടെയോ ഉണ്ട്. കടലിനെ രണ്ടായി പകുത്തുകൊണ്ട് കിടക്കുന്ന ആ മുനമ്പിലൂടെ കുറെ ദൂരം കടലിലേക്ക് നടന്നു പോകാം. രാക്ഷസന്മാർ ആ മാർഗം ഉപയോഗിക്കാറുണ്ട്. സുഗ്രീവൻ പറഞ്ഞത് പ്രകാരം ഒരു സിറ തട്ടാൻ കഴിയുമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സ്ഥലം അതാണ്. തെക്കേ സമുദ്രതീരത്ത് നിന്ന് ലങ്കയിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരവും ആ മുനമ്പിൽ നിന്നാണ്. അത്യന്തം അപകടകരമായ സ്ഥലമാണത്. വേലിയേറ്റം കുറഞ്ഞ സമയത്ത് മാത്രമേ അതിലേക്കുള്ള സഞ്ചാരം നടക്കൂ. വേലിയേറ്റ സമയത്ത് ഏറ്റവും ഉയരമുള്ള പാറക്കെട്ടുകൾ പോലും കടലിനടിയിൽ മുങ്ങിക്കിടക്കും. നൗകകൾക്കും ചങ്ങാടങ്ങൾക്കും ആപൽ മേഖലയായതിനാൽ ഈ പ്രദേശത്തേക്ക് സമുദ്ര സഞ്ചാരം കുറവാണ്. ഒരു വശത്തെ പാറക്കെട്ടുകളിൽ വീശിയടിക്കുന്ന തിരമാലകളുടെ ക്രൗര്യം, അപരിചിതരായ യാത്രക്കാർക്ക് മരണഭയമുണ്ടാക്കുന്ന ഭൂവിഭാഗം, അതേസമയം മറുവശത്ത് കനത്ത ദുഃഖം പോലെ ഉറങ്ങിക്കിടക്കുന്ന കടൽ, തിരയണക്കമില്ല, ഇരമ്പമില്ല, നുരയും പതയുമില്ല. കടലിന്റെ ഈ ഭാഗത്തിന് ആഴം കുറവാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അടിത്തട്ട് കാണാം. കല്ലും പാറകളും നിറഞ്ഞ ഒരു കടൽ വഴി പോലെ അത് നീണ്ടുപോകുന്നത് കാണാം. ധൈര്യമുള്ളവർക്ക് ആ വഴിയിൽ കടൽ വഴിയിലൂടെ ഇറങ്ങി നടക്കാം. ആഴമുള്ളയിടത്ത് നീന്താം. ലങ്കയിലേക്ക് കടക്കാൻ ഈ വഴി ഉപയോഗിക്കുന്നത് പക്ഷേ അതിസാഹസികരായ രാക്ഷസന്മാർ മാത്രമാണ്. നമ്മളിൽ ഒന്നോ രണ്ടോ പേർക്ക് ഈ മാർഗം പരീക്ഷിക്കാം. പക്ഷേ കോടിക്കണക്കിന് സൈനികർക്ക് ഇതിലൂടെ ത്രികൂട പർവ്വതത്തിലെത്തുക അസാധ്യം. ചിലകെട്ടുന്ന വിദ്യയിൽ വിദഗ്ധനാണല്ലോ നളൻ. അയാൾ പറയട്ടെ. നളന്റെ കഴിവിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, സുഗ്രീവൻ ഉറപ്പിച്ചു പറഞ്ഞു. അത് പരീക്ഷിക്കണം, മാരൻ നിർദ്ദേശിച്ചു. ആദ്യം തന്നെ ആ മുനമ്പ് കണ്ടെത്തണം. അങ്ങനെയാണ് വിഭീഷണനെ മുൻനിർത്തിക്കൊണ്ട് സുഗ്രീവനും രാമനും ലക്ഷ്മണനും മാരുതിയും അങ്കദനും നളനും നീരനും പുറപ്പെട്ടിരിക്കുന്നത്. കടൽക്കര കാട്ടിൽ നിന്ന് ഉയർന്ന ചെമ്പോത്തുകളുടെ കരച്ചിൽ കേട്ട് രാമൻ സന്തോഷിച്ചു. ശുഭസൂചകമാണ് വലതുവശത്തു നിന്ന് കേൾക്കുന്ന ഈ ശബ്ദം, രാമൻ പറഞ്ഞു. ഓടുന്ന നദിക്ക് മീതെ നളൻ കെട്ടിയ പാലങ്ങൾ കിഷ്കിന്നത്തിലുണ്ട്. ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പാലം കെട്ടുന്നത്. മരത്തടിയും മുളയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ആ പാലങ്ങൾ കിഷ്കിന്നത്തിലെ ഏറ്റവും വലിയ കൗതുക വസ്തുക്കളാണ്. പുറം നാട്ടുകാരായ കച്ചവടക്കാരും അതിഥികളും എത്തുമ്പോൾ വാലി അഭിമാനത്തോടെ ആ പാലങ്ങൾ കാട്ടിക്കൊടുക്കാറുണ്ട്. മറുകര കാണാത്ത ഈ സമുദ്രത്തിൽ പക്ഷേ നളൻ എങ്ങനെയാണ് ചിറകെത്തുക? ചക്രവാളത്തിൽ കുറ്റിയടിച്ച് ചരട് കെട്ടുന്നതാരാവും. മൂക്ക് കീഴ്പോട്ടുള്ള ഒരാളും ഇത് വിശ്വസിക്കില്ല. നളന്റെ മൂക്ക് മേൽപോട്ടാണ്. വഴികാട്ടികൾ പരസ്പരം പറഞ്ഞു തിരിച്ചു. വിശ്വകർമാവിന്റെ മകനല്ലേ, മൂക്ക് മേൽപോട്ടാവാതിരിക്കുന്നത് എങ്ങനെ? കിഷ്കിന്ന നഗരത്തിലെ പാർപ്പിടങ്ങൾ, തെരുവുകൾ, വാണിഭശാലകൾ എല്ലാത്തിലും നളന്റെ കണ്ണും കൈയും ചെന്നിട്ടുണ്ട്. അയാളുടെ സങ്കല്പങ്ങളുടെ വിലാസ ലീലകളുണ്ട്. ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ച് അയാൾ രൂപകൽപ്പന ചെയ്ത ധാരാളം യന്ത്രങ്ങളും കിഷ്കിന്നുകളുണ്ട്. രണ്ടാൾ മൂന്നാൾ പൊക്കത്തിലുള്ള വൻ ചിലകൾ താങ്ങിക്കൊണ്ടുവരുന്നതിന് പകരം ഈ യന്ത്രം ഉപയോഗിച്ച് വലിച്ചുകൊണ്ടുവരൂ എന്നും പറഞ്ഞ് പണിശാലയിൽ നിന്ന് നളൻ പുറത്തിറക്കിയ യന്ത്രം കണ്ട് വാലി അന്ന് കിഷ്കിന്നതിന് ഉത്സവം പ്രഖ്യാപിച്ചു. ആളുകൾ തെരുവ് തോറും ആ യന്ത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നു. പൂക്കളും ഇലകളും കൊണ്ട് അതിനെ അലങ്കരിച്ചിരുന്നു. നളൻ നെഞ്ചുതിരിച്ച് മുന്നിൽ നടന്നു. അന്ന് നളന്റെ ഒപ്പം നടന്നത് ആരാണ്? അങ്കദൻ തന്നെ. നളന്റെ കാൽമുട്ടിന് താഴെ വരെ മാത്രമേ അവന് പൊക്കമുണ്ടായിരുന്നുള്ളൂ. നടക്കുന്നതിനിടയ്ക്ക് നളന്റെ കാലിൽ പരുപരുത്ത രോമങ്ങൾ മുള്ളുപോലെ അവന്റെ കവിളിൽ കുത്തി. മരക്കൊമ്പ് തിരിക്കുന്ന കാക്ക തലചരിച്ച് താഴേക്ക് നോക്കും പോലെയാണ് നളൻ അങ്കദനെ കുഞ്ഞു നോക്കിയത്. എങ്ങനെയുണ്ട് നമ്മുടെ യന്ത്രം എന്നായിരുന്നു ഭാവം. മഹാശിലകളെ വലിച്ചുകൊണ്ടുള്ള കൊണ്ടുവരാനുള്ള യന്ത്രത്തിന്റെ കൂറ്റൻ ചക്രങ്ങൾ അങ്കദനെ വല്ലാതെ മോഹിപ്പിച്ചു കളഞ്ഞിരുന്നു. ക്ഷേമമായിട്ടുണ്ട് എന്ന് അവൻ ആംഗ്യം കാട്ടി. തൊട്ടും പിടിച്ചും യന്ത്രത്തിന്റെ അടുത്തു നിന്ന് മാറാതെ അവൻ ചുറ്റിപ്പറ്റി നിന്നു. പിന്നീട് കിഷ്കിന്ന നഗരം പണിയാനുള്ള ശിലകൾ കൊണ്ടുവന്നത് മുഴുവൻ നളന്റെ യന്ത്രത്തിലാണ്. ഭൂമി കുലുക്കിക്കൊണ്ടുള്ള അതിന്റെ വരവറിയുമ്പോൾ തന്നെ അങ്കദൻ വിവിധത്തിൽ നിന്ന് ഓടിയിറങ്ങി തെരുവിലെത്തും. അതാ ആ കാണുന്ന പാറക്കൂട്ടങ്ങൾ ശ്രദ്ധിക്കൂ. കടലിലേക്ക് നീണ്ടുകിടക്കുന്ന മുനമ്പാണത്. വിഭീഷണൻ ചൂണ്ടിക്കാട്ടി. വെയിൽ കടലിന് മീതെ വെള്ളിയൊരുക്കിയൊഴിച്ച പോലെ തിളങ്ങുകയാണ്. നോക്കിയാൽ കണ്ണു ചിന്നും. ചെറുകുന്നുകളായും പാറക്കൂട്ടങ്ങളായും കടലിനുള്ളിലേക്ക് കയറി പോകുന്ന ഒരു മുനമ്പ്. ഇവിടെ കടലിന് ഭിന്നമുഖങ്ങളാണ്. വിഭീഷണൻ പറഞ്ഞു, വഴുക്കലുള്ള നിലം, അതിനേക്കാൾ വഴുക്കലുള്ള പാറകൾ, അനുനിമിഷം പാറകളിൽ വന്നലക്കുന്ന തിരകൾ, പാറക്കെട്ടുകൾക്കിടയിലുള്ള അധികാരിത വിടവുകൾ, വഴികാട്ടികൾ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തിച്ചു. അത്രയ്ക്ക് ആവത്കരമാണ് അതിലെ സഞ്ചാരം. നടന്നു ചെല്ലുംതോറും മുനമ്പിന് വീതി കുറഞ്ഞു വന്നു. കാൽക്കീഴിലെ മണ്ണ് അഴകുഴലായി, നടപ്പ് പ്രയാസമേറിയതായി. ഒടുവിൽ ഒരു വലിയ പാറക്കൂട്ടത്തിൽ അടിച്ചെന്ന് അവസാനിച്ചു. അവിടെ നിന്ന് നോക്കിയാൽ പിന്നെ കാണുന്നത് ചക്രവാളം മുട്ടിക്കിടക്കുന്ന കടൽ മാത്രമാണ്. ഇനി, രാമൻ ചോദിച്ചു. വെളുത്ത ഒരു കടൽ പക്ഷി അദ്ദേഹത്തിന്റെ മുഖത്തുരുമിക്കൊണ്ട് ശരം പോലെ പാഞ്ഞുപോയി. പാറകളിൽ കൊത്തിപിടിച്ച് കയറി വന്ന ഞണ്ടുകൾ ആക്രമികളെ എന്നോണം അവരെ ആക്രമിച്ചു. അവരുടെ പാദസ്പർശം പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന മട്ടിൽ തിരമാലകളും കുപിതരായി. മനോനില തെറ്റിക്കുന്ന ആ കടൽ ഗർഭം പൊറുക്കാനാവാതെ രാമൻ വീണ്ടും ചോദിച്ചു. ഇനി? ആരും ഒന്നും പറഞ്ഞില്ല. ചുറ്റും കാണുന്ന നിലയെത്താത്ത ആയപ്പരത്തിലേക്ക് നോക്കി വീൺവാക്കുകൾ പറയാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. രാമൻ അസ്വസ്ഥനായി. ഞാൻ ഈ കടലിനോട് കരുണയ്ക്കാൽ കെഞ്ചി. ഇരവ് പകൽ ഇതിന്റെ മനസ്സിനെ തേടി. വഴങ്ങിയില്ലവൾ. ഈ ചരാചര പ്രപഞ്ചത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ഉരുവത്തോട് കൃപയില്ലാത്തവളായി ഇവളെ പോലെ വേറെ ആരും കാണില്ല. രാമൻ അസ്വസ്ഥനാവുന്നത് ശ്രദ്ധിച്ച് വിഭീഷണൻ പറഞ്ഞു, ഇവിടെ നിന്ന് ചിറകെട്ട് തുടങ്ങാമെന്നാണ് എന്റെ അഭിപ്രായം. എങ്ങോട്ട്? രാമൻ ചോദിച്ചു. ഉത്തരമുണ്ടായില്ല. അസാധ്യം. രാമൻ നിരാശനായി. അദ്ദേഹം കുപിതനുമായി. തടുക്കാനാവാത്ത രോക്ഷത്തോടെ ആവനാഴിയിൽ നിന്ന് ഒരമ്പ് വലിച്ചുവീഴിയെടുത്ത് രാമൻ സമുദ്രത്തെ എയ്തു. ഇടിമുഴക്കം പോലെയുള്ള ഹുങ്കാരത്തോടെ അദ്ദേഹം തറച്ച് എടുത്തിൽ വെള്ളം തിളച്ചുപൊന്തി. പുകയും നീരാവിയും കൊണ്ട് ആകാശം മൂടിപ്പോയി. മീനുകൾ ചത്തുപൊന്തി. ജലജീവികൾ പ്രാണവേദനയോടെ പിടഞ്ഞു. മുറിവേറ്റ ജന്തുവിനെ പോലെ കടൽ കിടന്നു പിടഞ്ഞു. അതിന്റെ അലർച്ച ഘോരമായി. എല്ലാവരും പേടിച്ച് നിലവിളിച്ചു. രാമനാകട്ടെ ഒന്നിനു പിന്നാലെ ഒന്നായി ഘോരഭയാനകമായ അമ്പുകളെ തൊടുത്തുവിട്ടുകൊണ്ടിരുന്നു. സമുദ്രം കീഴ്മേൽ മറിയാൻ തുടങ്ങി. ഭൂമി അവരുടെ കാൽ കീഴിൽ കിടന്നു പിടഞ്ഞു. തിരകളുടെ അടിയേറ്റ് നീലനും സുഗ്രീവനും വിഭീഷണനുമെല്ലാം മറിഞ്ഞു വീണു. പാറകൾ തീക്കട്ടകൾ പോലെ പൊള്ളി. കാറ്റിൽ തീ പാറി. ഇന്നത്തോടെ തീർക്കുന്നുണ്ട് ഞാൻ ഈ കടൽ ഗർഭം, രാമൻ പറഞ്ഞുകൊണ്ടിരുന്നു. മതിയാക്കൂ മതിയാക്കൂ. പേടിച്ചു കിടച്ച വാനവംശക്കാരും വിഭീഷണനും ഒരുപോലെ കെഞ്ചി. അടുത്ത ഒരമ്പുകൂടി ആവനാഴിയിൽ നിന്ന് വലിച്ചെടുക്കും മുമ്പ് അവർ യാചനയോടെ രാമന്റെ കാൽക്കിൽ സാഷ്ടാംഗം വീണു. കടലും ഒട്ടും മോശക്കാരിയല്ല. കോപിച്ചാൽ ഈ ഭയങ്കര ഉലകം തന്നെ മുക്കിക്കളയും. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഈ സമുദ്രത്തിൽ ചെറുകെട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. നളൻ പറഞ്ഞു, അതിനുവേണ്ട എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്ന കാര്യം ഞാനും ഏറ്റു. സുഗ്രീവൻ പറഞ്ഞു, അധ്വാനിക്കാനാണെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ നമുക്കൊപ്പമുണ്ട്. മാരുതി സാന്ത്വനം പറഞ്ഞു. നളൻ ഭാര്യമേറിയ കല്ലുകൾ ഒന്നൊന്നായി താങ്ങിയെടുത്ത് കടലിന്റെ പല ഭാഗത്തായി ഇടാൻ തുടങ്ങി. ഓരോ തവണത്തെ കടൽ മുഴക്കവും അളന്ന് നളൻ പറഞ്ഞു, മുനമ്പിന് ഇരുവശവും കടലിന് രണ്ടു ഭാവങ്ങളാണ്. അത് വെറുതെ ഉണ്ടായതല്ല. മുനമ്പിനിപ്പുറം കിടക്കുന്ന ഈ ശാന്തമായ ഭാഗം വളരെയേറെ ആഴം കുറഞ്ഞതും കടലിന്റെ സ്വഭാവം തീരെ ഇല്ലാത്തതുമാണ്. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് തുടങ്ങേണ്ടത്. ചില കാലാവസ്ഥയിൽ അടിത്തട്ടിലെ പാറകെട്ടുകൾ തെളിഞ്ഞു കാണുന്നതും ഈ ഭാഗത്ത് തന്നെയാണ്. കടലിനടിയിൽ ഒരു കോട്ട പോലെ ത്രികൂട പർവ്വതത്തിന്റെ താഴ്വാരം വരെ അത് നീണ്ടു കിടക്കുന്നുണ്ട്. വിഭീഷണൻ വിശദീകരിച്ചു, പ്രകൃതിയുടെ സംഭാവനയാണത്. ഉറപ്പുള്ള ആ അടിത്തറമേ ചിറകെട്ടി ഉയർത്തുക അസാധ്യ കർമ്മമല്ല. രാമൻ പ്രതീക്ഷയോടെ അവരുടെ വാക്കുകൾ കേട്ടു. അമ്പുകളേറ്റ് പുളയുന്ന വേദന കൊണ്ട് മറയുന്ന ആ ജലജന്തുവിനെ ഇപ്പോൾ അദ്ദേഹം കാരുണ്യത്തോടെ നോക്കി. അവരുടെ അലർച്ചകൾ നീണ്ട മോങ്ങലുകളെ ചുരുങ്ങിക്കൊണ്ടിരുന്നു. അവരുടെ മേൽ നേടിയ വിജയത്തിന്റെ ലഹരിയിൽ സന്തുഷ്ടരായാണ് അവർ തിരിച്ചു നടന്നത്. സൈന്യം മുഴുവനും ഈ നിമിഷം തന്നെ പുറപ്പെടട്ടെ, സുഗ്രീവൻ കൽപ്പിച്ചു. എനിക്ക് എണ്ണമറ്റ കല്ലും മണ്ണും മുളയും പുല്ലും വള്ളിയും മരങ്ങളും വേണം. എല്ലാവിധ യന്ത്ര സാമഗ്രികളോടും കൂടി സൈന്യം പർവ്വതങ്ങളിലേക്ക് ഇരച്ചു കയറട്ടെ, നളൻ ആവശ്യപ്പെട്ടു. വലിച്ചു കൊണ്ടുവരൂ മഹാപർവ്വതങ്ങളെ, സുഗ്രീവൻ അത്യാഹ്ലാദത്തോടെ അലറി. രാത്രി. അംഗദനും ആദ്യനും. അംഗദൻ ചോദിച്ചു, മുച്ചിലിയിലേക്കുള്ള വഴി അറിയാമോ? കടലോരവാസിക്ക് വഴിയില്ല, തീരം മാത്രമേയുള്ളൂ. ആദ്യൻ പറഞ്ഞു, ശരി. എവിടെയാണ് മുച്ചിലി? കിഴക്കോ പടിഞ്ഞാറോ? അറിഞ്ഞുകൂടാ. രക്ഷപ്പെടണമെങ്കിൽ ദിക്കറിയണം മടയ. മുച്ചിലിയിലെത്തിയാലേ എനിക്ക് ദിക്കറിയൂ. ഇത് തെക്കേ സമുദ്ര തീരമാണ്. മുച്ചിലി പടിഞ്ഞാറേ തീരത്താണ്. മനസ്സിലായോ? ആദ്യൻ വെറുതെ തലയാട്ടി. അംഗദൻ ഇതെല്ലാം പറയുന്നത് എന്തിനെന്ന് അവൻ അറിഞ്ഞുകൂടാ. രാത്രി മുഴുവൻ കടൽക്കരയിലൂടെ ഇതേ നടത്തമായിരുന്നു. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഒരുപോലെ കണ്ണടയ്ക്കാൻ ആദ്യനെ സമ്മതിച്ചിട്ടുമില്ല. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, സംശയങ്ങൾ, നിഗമനങ്ങൾ. ഈ യുദ്ധത്തിൽ ഞാൻ ആരുടെ പക്ഷത്താണ്? നീ പറയൂ, നിനക്ക് എന്ത് തോന്നുന്നു? ആദ്യന് തോന്നിയ ഉത്തരങ്ങളൊക്കെ തെറ്റ്. അംഗദൻ രാമന്റെ പക്ഷത്തല്ല, രാവണന്റെ പക്ഷത്തുമല്ല. ഏതെങ്കിലും ഒരു പക്ഷം ചേരാതെ യുദ്ധത്തിൽ എങ്ങനെ? അതയാൾ പറയുന്നുമില്ല. ഇടയ്ക്ക് പല്ലു കടിച്ചു ഞെരിക്കുന്നു, ഇടയ്ക്ക് മുഷ്ടി ചുരുട്ടി ഈറൻ വായുവിലിട്ടടിക്കുന്നു, തുപ്പുന്നു, ചവിട്ടുന്നു. ഒളിപ്പിക്കണം എനിക്കെന്റെ മുഖം. എവിടെ, എങ്ങനെ, ഇരുട്ട് വേണം. അംഗദ, ഇവിടെ ഇവിടെ വന്നൊളിച്ചോളൂ. സീതനും സുതാരനും കണ്ടുപിടിക്കില്ല. രുമ അവളുടെ പാവാട നെറികൾ വിടർത്തി. അംഗദനെ കണ്ടോ? കുട്ടികൾ രുമയോട് ചോദിച്ചു. അവൾ നെയ്തുകൊണ്ടോ ഇരുന്നു. പരുത്തിയുടെയും ഇലവർണത്തിന്റെയും മണമുള്ള പാവാട നെറികൾക്കുള്ളിലിരുന്ന് അംഗദൻ ബാബൊത്തിച്ചിരിച്ചു. എല്ലാ കുട്ടികളും തോറ്റു, അംഗദൻ മാത്രം ജയിച്ചു. ഇവിടെ വാ, ഇത് വന്ന് നോക്ക്. താര കിണ്ണത്തിൽ ചാണകവെള്ളം കലക്കി വെയിലത്ത് വെച്ചു. ചാണകവെള്ളത്തിൽ അംഗദന്റെ മുഖം തെളിഞ്ഞു. ഇതാണ് നീ, അമ്മ പറഞ്ഞു. അവന്റെ മുഖത്തോടൊപ്പം സൂര്യനും ചാണകവെള്ളത്തിൽ പ്രതിബിംബിച്ചു. ഇതാണോ ഞാൻ? അംഗദൻ സൂര്യനെ ചൂണ്ടിക്കാട്ടി. അതിനൊന്നും നിന്റെ അത്രയ്ക്ക് അഴകില്ലടാ. അമ്മ കുശ്രുതിയോടെ അവന്റെ കൗളുകൾ പിടിച്ചു വെച്ചു. ആദിയ, ജലാശയത്തിൽ ഞാൻ എന്റെ മുഖം കാണുന്നു. എന്റെ വെറുപ്പ് ഇട്ടിക്കുന്നു. വനരോധനം പോലെ ഞാൻ എന്റെ നിശ്വാസങ്ങളെ അറിയുന്നു. എന്റെ പക അധികരിക്കുന്നു. ആരെയെങ്കിലും കൊല്ലണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആദ്യം എന്നെ തന്നെയാണ്. എനിക്കൊന്നിനെയും രക്ഷിക്കാൻ കഴിയില്ല, ഒരു പുൽക്കൊടിയെ പോലും. അംഗദൻ കാലുകൊണ്ട് പൂഴി കോരി മേലോട്ടറിഞ്ഞു. അച്ഛൻ, അമ്മ, ഇയ, പുഴ, രുമ, ദേശം, ഊരുകാവലുകൾ, ഒന്നിനെയും. സത്യത്തിൽ ഈ നടത്തം ആദ്യനെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. സൈനിക അതിർത്തിയും കടന്ന് അവർ ഏറെ ദൂരം സഞ്ചരിച്ചിരുന്നു. കടൽ തീരം വിജനമാണ്. ഇളകിമറിയുന്ന ഒരു പ്രേതക്കടലാണ് മുന്നിൽ. വളഞ്ഞുപുളഞ്ഞു വീശുന്ന കാറ്റ്, തലയ്ക്കുമീതി അജ്ഞാതനെഴലുകളുടെ സഞ്ചാരം, പല്ലെളിക്കുന്ന നിലാവ്, കാട്ടുമൃഗങ്ങളുടെ മുക്കലും മൂളലും. രാമനോ രാവണനോ? അംഗദന് അത് മാത്രമേ അറിയേണ്ടൂ. യുദ്ധത്തിൽ ചാവുന്നത് രാമനോ രാവണനോ? രാവണൻ, ആദ്യൻ ഉള്ളിൽ തോന്നിയത് പറഞ്ഞു. അല്ല, അംഗദൻ അലറി. അടിമൂത്ത അശോകം പോലെ അടിമുടി പൂത്ത അശോകം പോലെ രക്താഭിഷിക്തനായി കിടന്ന അച്ഛനെ ഞാൻ എന്റെ കൈകളിൽ എടുത്തു. കാരുണ്യത്തോടെ ഒരു കുഞ്ഞിനേക്കാൾ കനം കുറഞ്ഞ് അച്ഛൻ എന്റെ കൈകളിൽ കിടന്നു. അച്ഛനെ ഞാൻ ചിതയിൽ വെച്ചു. അല്ല, രാവണനല്ല, രാവണനല്ല. അംഗദൻ പൂഴി കോരി എറിഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് തിരിച്ചു പോകാം, ആദ്യൻ അവനെ സമാധിപ്പിക്കാൻ പറഞ്ഞു. എന്തിന്? ഞാൻ നിന്നെ സൈനിക അതിർത്തി കടത്തിവിടാൻ വന്നതാണ്. ഇവിടെ നിന്ന് ഓടിയോ നടന്നോ മുച്ചിലിയിൽ എത്തിക്കോളൂ. അയ്യോ, ആദ്യൻ പേടിച്ചു. ചത്തു വീഴാൻ ആവശ്യത്തിലേറെ ആളുകളുള്ളപ്പോൾ നീയും കൂടി വേണ്ടട പാവത്താനെ. അയ്യയ്യോ, വാലിയുടെ മകൻ നിന്നെ വിട്ടയക്കുന്നു. സുഗ്രീവ പെരുമാൾ, യുദ്ധം കഴിയുമ്പോൾ അയാൾ ഉണ്ടാകില്ല. ഞാനും പോയിക്കോ, പോയി രക്ഷപ്പെട്ടോ. അംഗദൻ തിരിച്ചു നടന്നു. അവൻ കോരിയെറിഞ്ഞു പൂഴികൊണ്ട് അന്തരീക്ഷം ഓടി. ആദ്യന് ഒന്നും കാണാൻ കഴിയാതായി. പൂഴി അടങ്ങിയപ്പോൾ ദൂരെ ഏകനായി നടന്നു പോകുന്ന അംഗദനെ അവൻ കണ്ടു. അല്പനേരം നോക്കി നിന്നിട്ട് മെല്ലെ ഉറുമ്പരിക്കുമ്പോഴേ ആ മുസ്ലിക്കാരൻ അംഗദനെ പിന്തുടർന്നു.